Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Mandukyam commentary presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാ സ്വസ്തി ന ഉഷാ വിശ്വവേദാ സ്വസ്തി ന സാക്ഷ്യോ വരിഷ്ഠനേമിഃ സ്വസ്തിനോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി.
നമ്മള് ശാന്തി മന്ത്രം എടുത്തു. ഒന്നാമത്തെ ശ്ലോകം, അതായത് പരബ്രഹ്മരൂപമായ ഓംകാരത്തെ നാം കണ്ടു. ആ ഓം മൂന്ന് പാദങ്ങളോടുകൂടിയതാണ് എന്ന് നാം കണ്ടു. ആ ആത്മാവ്, ആ ഈ ആത്മാവ് മൂന്ന് പാദങ്ങളോടുകൂടിയതാണ് എന്ന് കണ്ടു. അതിൽ ആദ്യത്തെ പാദത്തെ, ഒന്നാം പാദത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ശ്ലോകമാണ് ചൊല്ലി തുടങ്ങിയത്. ഒന്നുകൂടെ ചൊല്ലി അന്വയാർത്ഥങ്ങളിലൂടെ പോവാം. ജാഗരിതസ്ഥാനോ ബഹിഷ്പ്രജ്ഞ സപ്തംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപാദ. വൈശ്വാനര ദർശനം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം ആരംഭിക്കുന്നത്. വൈശ്വാനരനെയാണ് ഇവിടെ ജാഗ്രത്തിന്റെ അധിഷ്ഠാതൃദേവതയായി പറയുന്നത്. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അകത്തളങ്ങളിൽ ഈ വൈശ്വാനര ദർശനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് ശ്രദ്ധേയമായി അവതരിപ്പിക്കുന്നത് ചാന്തോഗ്യത്തിലാണ്. ചാന്തോഗ്യ ഉപനിഷത്തില് വയ്യാഖ്രവദ്യൻ, ശർക്കരാക്ഷൻ തുടങ്ങിയ ചെറുപ്പക്കാർ അജാതശത്രു എന്ന രാജാവിന്റെ അടുക്കൽ സത്യമറിയുന്നതിന് വേണ്ടി പോകുന്ന ഒരു രംഗമുണ്ട്. ഈ കാലഘട്ടവുമായിട്ട് വളരെ വ്യത്യാസമുള്ളതാണ് ഇതെല്ലാം. ഭാരതീയ ചിന്ത ഏത് വിധത്തിലും മാനവൻ ആനന്ദത്തിലേക്ക് പോകാനുള്ളതാണ് ജീവിതം എന്നാണ് പഠിച്ചിരുന്നത്. അതിന് ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അത് ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ അവർ കൊണ്ടുപോന്നിരുന്നു. ഇന്നതൊന്നുമില്ല. അപ്പോ ഭാരതീയ ചിന്തയ്ക്കൊരു ഋജുവായ മാർഗരേഖയുണ്ട്. ജീവിതത്തെ സമഗ്രമായാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് പിണ്ഡാണ്ടം തന്നെയാണ് ബ്രഹ്മാണ്ടമെന്നും ബ്രഹ്മാണ്ടം തന്നെയാണ് പിണ്ഡാണ്ടമെന്നും അവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ലോകത്തെ പഠിക്കുവാൻ പോകുന്നതിനേക്കാൾ അവനെ പഠിച്ചിരിക്കണം ജീവിത സുഖത്തിന് എന്ന് അവർ വിശ്വസിച്ചു. ജീവിതം ആനന്ദപ്രദമാകണമെങ്കിൽ ജീവിക്കുന്നത് ഞാനാണെന്നും അതുകൊണ്ട് ഞാൻ എന്നെ അറിഞ്ഞാൽ മാത്രമേ എന്റെ ജീവിതം ധന്യമാവുകയുള്ളൂ എന്നുമായിരുന്നു പ്രാചീനരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ പ്രഥമമായത്. എനിക്ക് പ്രാധാന്യമില്ലാതാക്കി, ഞാൻ കാണുന്ന ജഗത്തിന് പ്രാധാന്യം നൽകി, അത് എത്ര നേടിക്കഴിഞ്ഞാലും അതനുഭവിക്കുവാനുള്ള എന്റെ ഇന്ദ്രിയങ്ങൾ അവ സുദൃഢങ്ങളല്ലെങ്കിൽ നേടുന്നതിൽ അർത്ഥമുണ്ടാവില്ല. ഏതും നേടുന്നത് എന്റെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. പ്രപഞ്ച വസ്തുക്കളെ നേടുന്നത് എന്റെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ശബ്ദമായി സ്പർശമായി രൂപമായി രസമായി ഗന്ധമായി നേടുമ്പോൾ ഒരേ ശബ്ദം ഒരു സമയത്ത് സുഖവും വേറൊരു സമയത്ത് ദുഃഖവും തരുന്നുണ്ടെങ്കിൽ ശബ്ദം സുഖത്തിനും ദുഃഖത്തിനും കാരണമല്ലെന്ന് ബോധമുള്ളവന് മനസ്സിലാവും. തനിച്ചിരിക്കുമ്പോൾ ഓടി വന്ന് മടിയിൽ കയറുന്ന കുട്ടി, ആ കുട്ടിയുടെ സ്പർശനം നിങ്ങൾക്ക് സുഖം തരും. ആ കുട്ടിയുടെ കളിയും ചിരിയും നിങ്ങൾക്ക് ആനന്ദമുണ്ടാകും. ആ കുട്ടിയുടെ ഗന്ധം നിങ്ങളിൽ സന്തോഷത്തെ പ്രദാനം ചെയ്യും. എന്നാൽ അതേ കുട്ടി നിങ്ങളുടെ വീട്ടിൽ മാന്യന്മാരൊക്കെ ഇരിക്കുമ്പോൾ വന്ന് നിങ്ങളുടെ മടിയിൽ കയറിയിരിക്കാൻ തുടങ്ങുമോ, ശബ്ദമുണ്ടാക്കുകയോ ചെയ്താൽ ദുഃഖവും ഉണ്ടാവും. ശരിയല്ല. അപ്പൊ കുട്ടിയുടെ ശബ്ദം സുഖമാണെന്ന് പറഞ്ഞുകൂടാ. കുട്ടിയുടെ ശബ്ദത്തെ സുഖമാക്കിയെടുക്കുന്ന നിങ്ങളെ അറിയാത്തിടത്തോളം ഒരിക്കലും കുട്ടി നിങ്ങൾക്ക് സുഖമാവില്ല. ഈ ലോകത്തിലെ പ്രാപഞ്ചികങ്ങളായ സമസ്ത വസ്തുക്കളും ഒരേ ആളിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങളാകുന്നു. സുഖത്തിന് ഇഷ്ടം ഉള്ളത് എന്ന് പറയുന്ന ഒരു ആഹാരം എന്നും സുഖമാകുന്നില്ല. ശരിയല്ല. ഒരാൾക്ക് സുഖമെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് സുഖമല്ല. മനുഷ്യന് ഏറ്റവും കൂടുതൽ ഓടുന്ന ധനം ഉണ്ടായിട്ട് ദുഃഖിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിയല്ല. ലോക കോടീശ്വരന്മാരിൽ അഗ്രഗണ്യനായ റോക്ക്ഫെല്ലറെ കൂട്ടത്തിൽ ഒന്നാമനായിരുന്നു. അവസാനം അയാൾ താൻ സമ്പാദിച്ച അത്രയും പെരുകിക്കൂട്ടി സ്വാമി വിവേകാനന്ദന്റെ അടുക്കലെത്തി. അന്നത്തെ ലോക കോടീശ്വരന്മാരിൽ ഒന്നാമനായിരുന്നു റോക്ക്ഫെല്ലർ. സ്വാമിജിയോട് പറഞ്ഞു, ഇതൊക്കെ അങ്ങ് സ്വീകരിക്കണം, അത്ര ദുഃഖമായി പണം. സ്വാമിജി പറഞ്ഞു, നിന്നെ ദുഃഖിപ്പിക്കുന്ന സാധനം ഇനി ഞാനും കൂടെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, നീ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഉണ്ടാക്കൂ, അത് ലോകത്തിനായി സമർപ്പിക്കും, നിന്റേതാണെന്ന മമത വെടിയും. അങ്ങനെയാണ് ലോകോത്തരമായ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ രംഗപ്രവേശം ചെയ്യുന്നത്, സ്വാമിജിയുടെ പ്രചോദനത്താല. അപ്പോ ധനം ചിലരെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ധനം ചിന്തിക്കുന്നത് പോലും ചിലരെ സുഖിപ്പിക്കുന്നുണ്ട്. ശരിയല്ല. അപ്പൊ ധനം സുഖമോ ദുഃഖമോ ആണെന്ന് എങ്ങനെയാണ് പറയുക? അപ്പൊ ഈ ലോകവസ്തുക്കളൊന്നും അവനെ അറിയുന്നില്ലെങ്കിൽ അവന് സുഖവും ദുഃഖവും തരുന്നില്ല. അതുകൊണ്ട് പ്രാചീന ഭാരതീയർ ആദ്യം പഠിക്കാൻ ഉദ്ദേശിച്ചത് ഞാനെന്ന ബോധസത്തയെയാണ്. ഞാനെന്ന ബോധസത്തയെ പഠിക്കാൻ ഇറങ്ങുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്റെ ജാഗ്രത് അനുഭവങ്ങളുണ്ട്. ഞാൻ ഉണർന്നിരിക്കുന്ന നിമിഷങ്ങൾ ഉണർന്നിരിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോഴും ഞാൻ സ്വപ്നം കാണുന്ന നിമിഷങ്ങളുണ്ട്, ഉണർവിലെ സ്വപ്നങ്ങൾ. അപ്പൊ എന്റെ ജാഗ്രതുണ്ട്, ജാഗ്രത് സ്വപ്നങ്ങളുണ്ട്. ജാഗ്രതയിൽ നിങ്ങളുടെ കുട്ടിയുമായി നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ആ കുട്ടി ആയിക്കൊള്ളണമെന്നില്ല. ഭക്തനിലപ്പോൾ ഈശ്വര സ്വരൂപമാകാം ചിന്തയിൽ വരുന്നത്, ആ കുട്ടിയെ അങ്ങനെ കണ്ടായിരിക്കാം താലോലിക്കുന്നത്. മറ്റൊരാൾ താലോലിക്കുന്നത് താൻ മുമ്പ് കണ്ട ഏതോ ബുദ്ധിയുള്ള ഒരു കുട്ടിയുടെ ഓർമ്മയിൽ ഈ കുട്ടിയെ താലോലിക്കുകയായിരിക്കും. സ്വപ്നങ്ങളിൽ തന്റെ ഈ കുട്ടിയായിരിക്കില്ല തന്റെ കുട്ടി. നിങ്ങളിൽ പലരുടെയും സ്വപ്നങ്ങളിൽ നിങ്ങളുടെ ഭർത്താവ് സിനിമ നടന്മാരോ കായിക താരങ്ങളോ ഒക്കെയാണ്. പക്ഷെ ജാഗ്രതയിൽ ഭർത്താവ് ഇതൊന്നും അല്ലെങ്കിൽ അയാളോടൊപ്പം നിൽക്കുമ്പോഴും സ്വപ്നത്തിൽ അയാളെയല്ല നിങ്ങൾ സ്വീകരിക്കുന്നത്. ശരിയല്ല. തിരിച്ചു ഭർത്താവ് മനസ്സിലായില്ല, സിനിമാ നടിമാരെയോ കായിക താരങ്ങളെയോ വർണ്ണാഭമായ ഭാവങ്ങളുള്ളവരെയോ ഒക്കെയായിരിക്കും സങ്കല്പ ലോകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അടുത്ത് തലോടുമ്പോഴും തൊടുമ്പോഴും വർത്തമാനം പറയുമ്പോഴും കൂടെ നീങ്ങുമ്പോഴും ജീവിക്കുമ്പോഴും എല്ലാം അവർ സ്വപ്നങ്ങളിൽ ജീവിക്കുന്നത് മറ്റേയാളിന്റെ കൂടെയാണ്. ശരിയല്ല, അതങ്ങനെ ശരിയാണെന്നങ്ങനെയാ പറയുക സ്വാമിജി? കൂടെ ആളും വന്നിട്ടുണ്ട് അവർ പിന്നെ. സത്യമതാ, സത്യമതാ. അപ്പോ എന്റെ ജാഗ്രത്, ജാഗ്രത്തിലിരിക്കുമ്പോൾ വരുന്ന എന്റെ സ്വപ്നം. അപ്പൊ ജാഗ്രത വളരെ കുറച്ചേ ഉള്ളൂ, സ്വപ്നം വളരെ കൂടുതലാണ്. ഞാൻ ഉറങ്ങാൻ കയറി കിടന്നു കഴിഞ്ഞ് കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്വപ്നങ്ങൾ, വസ്തുവും വസ്തു അനുഭവിക്കുന്നവനും വസ്തു അനുഭവിക്കുന്ന ദേശവും കാലവും എല്ലാം എന്റെ ബോധത്തിൽ തന്നെ നിലകൊണ്ടുകൊണ്ട് ഞാൻ തന്നെ വിരചിക്കുന്ന, എന്റെ ഇന്ദ്രിയങ്ങൾ ഉപസംഹൃതങ്ങളായി കഴിഞ്ഞാൽ വിരചിക്കുന്ന ഒരു സ്വപ്ന ലോകം. വീട്ടിലെ മുറിക്കുള്ളിൽ കതകുകളടച്ച് കുറ്റിയിട്ട് കട്ടിലിൽ കിടക്കുമ്പോഴും വനത്തിലൂടെ സഞ്ചരിക്കുന്നുവെന്നും അമേരിക്കയിലേക്ക് വിമാനത്തിലൂടെ പറക്കുന്നുവെന്നും അവിടെ ചെന്നിറങ്ങുന്നുവെന്നും അവിടുത്തെ നയാഗ്ര വെള്ളച്ചാട്ടം കാണുന്നുവെന്നും ഒക്കെ സങ്കല്പിക്കുവാൻ 5 പൈസയും മുടക്കണ്ട. മറ്റത് പാസ്പോർട്ട് വേണം, വിസ വേണം, എല്ലാം വേണം. ഇതിന് യാതൊരു പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, 5 പൈസയും വേണ്ട, ക്യൂവും നിൽക്കണ്ട. സുന്ദരമായി പോയി തിരിച്ചു വരാം സെക്കൻഡുകൾക്കുള്ളിൽ. ശരിയല്ല, ആരുടെയെങ്കിലും നൃത്തം കാണണമെങ്കിലോ കച്ചേരി കേൾക്കണമെങ്കിലോ ഒക്കെ ടിക്കറ്റ് എടുക്കണം, അതിനകത്ത് പോയി ഇരിക്കണം, ഉഷ്ണവും പുകച്ചിലും അനുഭവിക്കണം, ഇതൊക്കെ വേണം. ഇതൊന്നുമില്ലാതെ അവരെ തന്റെ മുറിക്കുള്ളിൽ തന്റെ മനസ്സിനുള്ളിൽ താൻ തന്നെ സൃഷ്ടിച്ച് ആ കച്ചേരി മുഴുവൻ കേട്ട് ഭംഗിയായി എന്ന് തീരുമാനിക്കാൻ 5 പൈസയും മുടക്കില്ല. ശരിയല്ല, ലോകോത്തരിയായ ഒരു നർത്തകിയോ ഒരു സിനിമാ നടിയോ ഒരു സിനിമാ നടനോ വരുന്നു അവരെ കാണാൻ. നിങ്ങൾ ആണുങ്ങളോ പെണ്ണുങ്ങളോ പോകുന്നുവെങ്കിൽ എത്ര രൂപ മുടക്കി ടിക്കറ്റ് എടുത്താലാണോ ഒന്ന് കയറാനും കാണാനും പറ്റുക? ശരിയല്ല, അതിനവരിയ്ക്കുന്നിടത്തേക്ക് ചെല്ലണം, വണ്ടിക്കൂലി മുടക്കണം, ഇതൊന്നും വേണ്ട. നിങ്ങളുടെ മുറിക്കുള്ളിൽ കിടക്കുന്ന ബെഡിന്റെ മുകളിൽ നിങ്ങൾ കിടന്നിട്ട് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അവരെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് അവരോടൊപ്പം രമിക്കാനോ ഓടി നടക്കാനോ തുള്ളിച്ചാടാനോ കെട്ടിപ്പിടിക്കാനോ ആർക്കും 5 പൈസ കൊടുക്കണ്ട. പുറത്ത് പറയരുതെന്ന് മാത്രം സിനിമ. ശരിയല്ല, അപ്പൊ ഇങ്ങനൊരു സ്വപ്ന ലോകവും ഇയാൾക്കുണ്ട്. അപ്പൊ ജാഗ്രത്, ജാഗ്രത്തിലെ സ്വപ്നം, സ്വപ്നം, ഒന്നുമറിയാതെ ഉറങ്ങുന്ന ഗാഠമായൊരു സുഷുപ്തിയുമുണ്ട്. 3 പാദങ്ങൾ സ്പഷ്ടമായി വ്യക്തി അറിയുന്ന പാദങ്ങളാണ്. ഈ 3 പാദങ്ങൾ വ്യത്യസ്തമായി വിരചിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി അവന്റെ ചുറ്റും കാണുന്ന ചെടികളെയും സസ്യങ്ങളെയും ഒക്കെ പഠിക്കുമ്പോൾ അവയും ഈ സ്വപ്നങ്ങളും ജാഗ്രതയും വിരചിച്ച് നിൽക്കുന്നുവെങ്കിൽ എണ്ണമറ്റ മൃഗങ്ങൾ, എണ്ണമറ്റ സസ്യങ്ങൾ, എണ്ണമറ്റ ജീവജാലങ്ങൾ, അവയുടെ സ്വപ്നങ്ങളിലെ കഥാപാത്രങ്ങളാണോ ഞാൻ? എന്റെ സ്വപ്നങ്ങളിലെ കഥാപാത്രമാണോ ആവാം? ചോദ്യം പിടികിട്ടില്ല. രാത്രിയിൽ കിടന്നുറങ്ങുന്ന ഒരാൾ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. അയാൾ ഒരു പൂമ്പാറ്റയായി ആകാശത്ത് പറന്നു നടക്കുന്നതായി സ്വപ്നം കണ്ടു. രാവിലെ അയാൾ ഉണർന്നു വന്ന് നോക്കുമ്പോൾ പൂമ്പാറ്റകൾ പറക്കുന്നു. ഇപ്പോൾ അയാൾക്കൊരു സംശയം, ഇന്നലെ രാത്രിയിൽ ഞാൻ പൂമ്പാറ്റകളെ കണ്ടിരുന്നു ഉറക്കത്തിൽ എന്റെ സ്വപ്നത്തിൽ. ഞാൻ എന്റെ സ്വപ്നത്തിൽ പൂമ്പാറ്റകളെ കണ്ടതുപോലെ ആ പൂമ്പാറ്റകളുടെ സ്വപ്നത്തിൽ കാണുന്ന വ്യക്തിയാണോ ഞാൻ? മനസ്സിലായില്ല, പിടിയിട്ടില്ല. ആ പൂമ്പാറ്റ കാണുന്ന ഒരു സ്വപ്നമാണോ ഞാൻ, അല്ലാതെ ഞാനുണ്ടോ? ഈ ലോകത്തിൽ ഇത്രയധികം ജീവജാലങ്ങൾ ഉള്ളപ്പോൾ കാണുകയും ഇടപെടുകയും പരിചയപ്പെടുകയും ചെയ്യുന്നതെല്ലാം ഒരു സ്വപ്ന മാതൃകകൾ മാത്രമാണോ? ചോദ്യം പിടികിട്ടില്ല. അടുക്കിയിരിക്കുന്നയാള് എന്റെ സ്വപ്നത്തിലാണോ ഇപ്പോൾ ജാഗ്രത്തിലാണോ? തൊട്ട് നോക്കിയിട്ടാ പറയുന്നത് ജാഗ്രത്തിലാണ്, സ്വപ്നത്തിലല്ല. തൊട്ടാൽ അറിയാം, സ്വപ്നത്തിൽ വെച്ചും തൊട്ടാൽ അറിഞ്ഞിരുന്നില്ലേ? ചോദ്യം മനസ്സിലായില്ല, അറിഞ്ഞിരുന്നു. അപ്പൊ ഇതും സ്വപ്നമാണോ ജാഗ്രതാണോ? ഇനി മനസ്സിലായി. ഇപ്പോൾ കാണുന്നത് ഉണർന്നിരിക്കുന്ന ഒരു സ്വപ്നം മാത്രമായിരിക്കില്ലേ? അല്ലാതെ വസ്തുക്കളുണ്ടോ? എല്ലാം സ്വപ്നമാണ്. എല്ലാം ഒരു സ്വപ്നം മാത്രമാണെങ്കിൽ ഞാൻ ഈ കാണുന്ന പ്രാപഞ്ചിക വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നത് പോലും ഈ സ്വപ്നത്തിൽ മാത്രം പെടുന്നില്ലേ? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ വരുന്നൊരു തരം പഠിച്ചിട്ടാണ് അവർ അടിസ്ഥാനപരമായി മൗലികമായി ഈ മൂന്ന് പാദങ്ങളെയും പഠിക്കാൻ ഒരുങ്ങിയത്. അതിലെ പ്രഥമപാദമാണ് വൈശ്വാനരപാദം, ജാഗ്രത് പാദം, ജാഗരിത സ്ഥാനം. ഞാൻ നേരത്തെ പറഞ്ഞു ഭാരതീയ സംസ്കൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് രൂപാന്തരപ്പെട്ടു വന്നത് ഒട്ടേറെ അനുഷ്ഠാനങ്ങളിലൂടെയാണ്. മുൻപ് നിങ്ങളുടെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ആരെങ്കിലും വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആഹാരം കൊടുക്കും. കണ്ടിട്ടില്ല? അടുത്ത് ഹോട്ടലുണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കില്ല. സമീപത്തെ ക്ഷേത്രത്തിലെ ഉത്സവവും കാര്യവും ഒക്കെ വരുമ്പോൾ അടുത്തുള്ള വീട്ടുകാരെല്ലാം ധാരാളം വെള്ളം തിളപ്പിച്ചു വെക്കും, ആരെങ്കിലും വന്നാൽ വെള്ളം കൊടുക്കാൻ. ഉച്ച സമയത്തോ കാലത്തോ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള ആഹാരവും ഉണ്ടാക്കി വെക്കും. ദാരിദ്ര്യമുണ്ടായിരുന്ന കാലങ്ങളിൽ പോലും ശരിയല്ല, സമ്പന്നതയുടെ ഇന്നത്തെ കാലത്ത് പോലും ആരും വെള്ളം കൊടുക്കില്ല. ചെന്നാക്കിട്ടില്ല, അതുകൊണ്ട് വരില്ല. രണ്ടു തരത്തിലും പറയാം, ആരും വരില്ല, എഴുതി വെക്കും. പട്ടിയുണ്ട് കടിക്കും. പക്ഷെ ഒരു കുഴപ്പമുള്ള എന്താ വെച്ചാൽ പട്ടിയുണ്ട് കടിക്കുമെന്ന് പറഞ്ഞ് ഗേറ്റിലേക്ക് എത്തി നോക്കുമ്പോൾ അവിടെ പട്ടിയൊന്നും കാണില്ല, ഒരു വയസ്സനെ അവിടെ ഇരിക്കുന്നത് കാണാം. അപ്പോഴാണ് നമുക്ക് ശങ്ക വരുന്നത്. സ്വന്തം അച്ഛനെയാണോ അപ്പൂപ്പനെയാണോ ഇവരീ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എന്ന് ശങ്ക വരുന്നത്. സ്വപ്നം കടന്നുപോയി തോന്നുന്നല്ലേ? പലപ്പോഴും അങ്ങനെയാണ് കാണുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ശരിയല്ല. കാവലിനെതിരെ എഴുതിയിരിക്കുന്നത്, കാവൽ മൃഗമാണല്ലോ ഇവൻ. പ്രായമായ എങ്ങോട്ടെങ്കിലും പോയാൽ വന്നു കഴിഞ്ഞ് ചൂടാകുകയും ചെയ്യും. ഇയാൾ എവിടെയെങ്കിലും പോയാൽ, ഞാനിവിടെ ഇരുത്തിയിട്ട് പോയതല്ലേ, എവിടെ പോയിരുന്നോ? ശരിയല്ല. മക്കളൊക്കെ ആണെങ്കിലും വല്ലാതെ ചൂടാവും. അപ്പോ ജീവിതത്തില് പണ്ടുള്ളവർ എന്തുകൊണ്ടായിരുന്നു, ഏത് ലക്ഷ്യത്തിലായിരുന്നു അവർ അന്നം കൊടുത്തത്? ഈ ദർശനത്തിന്റെ വെളിച്ചത്തിലാണ്, വൈശ്വാനര ദർശനത്തിന്റെ വെളിച്ചത്തിലാണ്. അന്നം ഭവ്യതയോടെ വിളമ്പിക്കൊടുത്ത് തൃപ്തിയായി അവൻ കഴിച്ച്, അവന്റെ കയ്യിൽ വെള്ളമൊഴിച്ചു കൊടുത്ത് തൃപ്തനായ അവൻ കടന്നുപോകുന്നത് വരെ കുടുംബിനികളും മറ്റും നിന്നിരുന്നത് അവൻ കഴിക്കുന്നു എന്നതിന്റെ പേരിലല്ല, അവനിലെ വൈശ്വാനരൻ കഴിക്കുന്നു എന്നുള്ളതിന്റെ പേരില. സംസ്കൃതിയുടെ ഭാവതലങ്ങളിലെ വ്യത്യാസം ഇതാണ്. ഞാൻ ഈ അന്നം കൊടുക്കുന്നത് ഒരു വൈശ്വാനരനാണ്, അത് ഈശ്വരനാണ്. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. നഗീതയും പറയും, പ്രാണികളിൽ വൈശ്വാനരൻ എന്ന അഗ്നിയായിരുന്ന് ഞാൻ തന്നെയാണ് ആഹാരത്തെ സ്വീകരിക്കുന്നത്. ഒരു വയറു നിറച്ച് കഴിച്ച് കടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു ആൾ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ വൈശ്വാനരൻ എന്നിലും നിന്നിലും ഇരിക്കുന്ന അഗ്നിയാണെന്നറിയുമ്പോൾ അന്ന് രാവകൽ പട്ടിണി കിടന്നവർക്കുണ്ടാകാത്ത അൾസർ ക്യാൻസർ എല്ലാം ഇന്നുണ്ടാകുന്നത് വൈശ്വാനരനെ അംഗീകരിക്കാത്തതിൽ നിന്നാണെന്ന് പ്രാചീനർ മനസ്സിലാവുക. അതുകൊണ്ടാണ് ഇറങ്ങാതെ വരുന്നത്, അതുകൊണ്ടാണ് ഇറങ്ങാതെ വരുന്നത്. എല്ലാം ഉണ്ട് സമ്പാദിച്ചു കൂട്ടി, ഒരുത്തന് പോലും വെള്ളം കൊടുക്കാതെ. ഒട്ടേതമ്പുരാൻ അവിടെ നിന്ന് പറഞ്ഞു, ഒരു ഒരു തരിമധുരം തിരുമധുരം പോലും നിന്റെ നാവേലിനി വെക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. വൈശ്വാനരനാ പറഞ്ഞിരിക്കുന്നത്, കാരണം 100 വൈശ്വാനരൻ ദുഃഖിച്ച ആ സമയങ്ങളിൽ നീ സന്തുഷ്ടനായി സമ്പാദിക്കുകയായിരുന്നു. പക്ഷെ നീ ഇനി കഴിക്കണ്ട, എന്റെ കഴിപ്പ് ഞാൻ നിർത്തി. വൈശ്വാനരൻ അവിടെ നിന്നോട് പറഞ്ഞു, കാരണം വെച്ചാൽ ഇനി നീ കഴിച്ചുകൂടാ, പ്രമേഹമാണ്, മധുരമൊക്കെ കാണാം, വെള്ളം ഇറക്കാം, കഴിക്കാൻ പറ്റില്ല. നല്ലപോലെ ദാനം ചെയ്താൽ, അന്നം നല്ലപോലെ ദാനം ചെയ്താൽ, നല്ല രീതിയിൽ കൊടുത്താൽ തന്നെ കുറയുന്നതാണ്. കാരണം അവിടെ വൈശ്വാനരൻ കോപിച്ചിട്ടുണ്ട്. പഴയ കാലത്തൊരു സ്ത്രീ രാവിലെ 4:30 or 5 o'clock ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് ആദ്യം ചെന്ന് അടുപ്പെല്ലാം വൃത്തിയാക്കി മെഴുകി, അന്ന് മെഴുകുന്ന തറകളാണ്, മെഴുകണ്ടിടമൊക്കെ മെഴുകി പശുവിനെ കുളിപ്പിച്ച് പോയി. കുളിച്ച് വന്ന് ഒരു കഷ്ണം തേങ്ങാ കൊത്തുമൊക്കെ വെച്ച് തീ കത്തിച്ച് വളരെ ഭംഗിയായി ആഹാരം പാചകം ചെയ്ത് രാവിലെ സ്കൂളിൽ പോകേണ്ട കുട്ടികൾക്കുള്ളത്, ജോലിക്ക് പോകേണ്ട ഭർത്താവിനുള്ളത്, പണിക്കാരായിട്ട് വീട്ടിൽ വരുന്നവർക്കുള്ളത്, എത്ര തരത്തിൽ ഉണ്ടാക്കണം എന്ന് ആലോചിച്ച് നോക്കണം. പണിക്കാർക്ക് കട്ടിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം. അത് ഈ കുട്ടിക്ക് കൊടുക്കുന്ന പലഹാരങ്ങളൊന്നും കൊടുത്താൽ തൂമ്പയെടുത്ത് പണിയാൻ പറ്റില്ല. ശരിയല്ല, ശരിയല്ല. വയസ്സായ അച്ഛനമ്മമാരുണ്ട്, അദ്ദേഹത്തിന്റെയും അവരുടെയും, അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. സ്കൂളിൽ പോകുന്ന കുട്ടിക്കുള്ള ഉണ്ടാക്കണം, ജോലിക്ക് പോകുന്നവർക്കുള്ള ഉണ്ടാക്കണം. ഗവൺമെന്റ് ജോലി അതോ ഒക്കെ ആയിട്ട് പോകുന്നവർക്ക് പൊതിഞ്ഞു കെട്ടി കൊടുത്തു വിടണം, കൊണ്ടുപോയി കഴിക്കാനുള്ളത് വേണം, ഇവിടുന്ന് കഴിച്ചുകൊണ്ട് പോകാനുള്ളത് വേണം, ഇതൊക്കെ കൊടുത്തു, ഇതെല്ലാം കൊടുത്തു വിട്ടു. അതിനിടയിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ അവർക്കും കൊടുക്കും. രാവിലെ ചിലർ വരും, ചിലപ്പോൾ അവർക്ക് അതിഥികൾക്ക് കൊടുക്കും. അതിനിടയ്ക്ക് ഭിക്ഷക്കാർ വരും, വല്ലവും കൊടമ്പാന്ന് അവർക്കും കൊടുക്കും. ഇതെല്ലാം ഉണ്ടാക്കി രാവിലെ കൊടുത്ത് 2 kilometer or 3 kilometer വെള്ളം ചുമന്ന് കൊണ്ടുവന്നു, പാത്രമായ പാത്രങ്ങൾ മുഴുവൻ തേച്ച്. കാരണം ഇന്ന് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട് അല്ലേ, ഗ്രൈൻഡറുണ്ട്, മിക്സിയുണ്ട്, പൈപ്പ് വെള്ളം അടുപ്പിന്റെ പൊക്കത്തിലേക്ക് വെള്ളം തന്നെയുണ്ട്, എല്ലാം. ഇതൊന്നുമില്ലാത്ത കാലം. ഈ പണികൾ മുഴുവൻ ചെയ്തു ഒരു 10-15 kids പ്രസവിച്ചു. അതും ഗർഭവും ധരിക്കണം, മനസ്സിലായില്ലേ? അന്നത്തെ വാഷിംഗ് മെഷീൻ, പ്രസവിക്കുന്ന വാഷിംഗ് മെഷീനാന്ന് പറയും. ഈ പിള്ളേരെ കളിയാക്കി പറയുമ്പോൾ പറയും, എന്റെ വീട്ടിലുണ്ടൊരു വാഷിംഗ് മെഷീൻ, ഞങ്ങൾ വാഷിംഗ് മെഷീൻ മേടിച്ചു, ആ എന്റെ വീട്ടിൽ ഒരെണ്ണമുണ്ട്. നീ അത് പണ്ടേ ഉള്ളതാവും, അത്രയും നല്ല വാഷിംഗ് മെഷീൻ നിന്റെ വീട്ടിലുണ്ടാവില്ല. ഇത് വളരെ ഒറിജിനൽ സാധനമാണ്, നിന്റെ വാഷിംഗ് മെഷീൻ മോശമാണ്, എന്റെ വീട്ടിലെ വാഷിംഗ് മെഷീൻ പ്രസവിക്കുക കൂടെ ചെയ്യുന്ന വാഷിംഗ് മെഷീനാണ്. അതിനകത്ത് പാത്രങ്ങളും കഴുകാം വാഷിംഗ് മെഷീന്റെ അകത്ത് എന്നും മറ്റും പറയുമ്പോഴാണ് ഇത് അമ്മയാണെന്ന് മനസ്സിലാകുന്നത്. കാരണം അത്രയേറെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞ് രാവിലെ കഴിക്കാനൊന്നുമില്ല. കാരണം വെച്ചാൽ അതിഥികളും ഭിക്ഷക്കാരും എല്ലാം കഴിച്ചു കഴിഞ്ഞ് കലത്തിൽ നോക്കി പോകുന്നില്ല. ഇനി കഞ്ഞി വെക്കുമ്പോൾ അല്പം കഞ്ഞി എടുത്ത് കുടിക്കാമെന്ന് കരുതി പണി തുടങ്ങി. ഉച്ചയായപ്പോ കഞ്ഞിയെല്ലാം വെച്ച് ആ തിരക്കിനിടയിൽ ഓരോരുത്തർക്ക് ഉറങ്ങിയപ്പോ അന്നേരവും കഴിക്കാൻ പറ്റില്ല. 3 o'clock ആഹാരം കഴിച്ചു. അന്നുള്ള ഒരു സ്ത്രീക്ക് പോലും അൾസർ ഉണ്ടായില്ല, ക്യാൻസർ ഉണ്ടായില്ല, ബ്രസ്റ്റിലോ ഓവറിയിലോ സെർവിക്സിലോ ഒരു ക്യാൻസറും ഉണ്ടായില്ല, ഒരവയവം പോലും ഒരു ഡോക്ടറും എടുത്ത് ദൂരെ കളഞ്ഞില്ല. ഈ പറഞ്ഞതിലൊക്കെ ഞാൻ പറഞ്ഞ കള്ളമാണ്, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. ഒരവയവം എടുത്ത് കളഞ്ഞില്ല, ഒരൾസർ ഉണ്ടായില്ല, ഒരു ക്യാൻസർ ഉണ്ടായില്ല, ഒരു ഗ്യാസും തള്ളി വന്നില്ല. ഗ്യാസ് ഇവിടെ കയറിയിരിക്കുന്നു, ഇങ്ങോട്ട് കയറിയിരിക്കുന്ന സ്ഥലം ഇവിടെയാണ് ഗ്യാസ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഒരു പേരുള്ള ഗ്യാസ് ഇല്ല, ഉള്ള ഗ്യാസ് ഇപ്പൊ നിങ്ങക്ക് കുക്കിംഗ് ഗ്യാസ് വേറെ ഗ്യാസ്, വയറ്റിലെ ഗ്യാസ് വേറെ ഗ്യാസ്, വായിലെ ഗ്യാസ് വേറെ ഗ്യാസ്, വണ്ടി എല്ലാം സർവത്ര ഗ്യാസാണ്. കാരണം മകനും മകളുമൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർ ഗംഭീരമായി പഠിക്കുന്നു എന്ന് അയൽവക്കത്തെ കൊച്ചമ്മേ ഫോണി വിളിച്ച് ഗ്യാസാ അടിക്കുന്നത്, പൊട്ടനായിരിക്കും മകൻ. എന്നാലും ഈ ഗ്യാസ് ഒന്നും വന്നില്ല. നല്ലപോലെ പണിയെടുത്ത് ജീവിച്ചിട്ട് ഈ രോഗങ്ങളൊന്നും വരാതെ, അവരുടെ കുടലിന്റെ ഭിത്തി ഇടിഞ്ഞില്ല, യാതൊരു രോഗങ്ങളും വരാതെ ദീർഘകാലം അവർ ജീവിച്ചിരിക്കുകയും കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, അത് WHO സ്റ്റാൻഡേർഡിൽ കഴിക്കുക. ശരിയല്ലേ? സാധാരണ ആരോന്നല്ല കഴിക്കുന്നേ. ശരിയല്ല, WHO സ്റ്റാൻഡേർഡിലല്ല കഴിക്കുന്നത്. ഇത്ര സെറിയൽസ്, ഇത്ര പ്രോട്ടീൻ, ഇത്ര ഫാറ്റ്, ഇത്ര കാർബോഹൈഡ്രേറ്റ്, ഇത് കാക്കകളുടെ കൂട്ടിയാണ്. അതിനനുസരിച്ച് ആ പച്ചക്കറികൾ, പഴങ്ങൾ, പണ്ടുള്ളവർ പഴങ്ങളൊന്നും മേടിച്ചിരുന്നില്ല. ഇത് പോയി പഴങ്ങൾ മേടിച്ചുകൊണ്ടുവന്ന്, പച്ചക്കറികൾ മേടിച്ചുകൊണ്ടുവന്ന്, മത്സ്യം മേടിച്ചുകൊണ്ടുവന്ന്, മാംസം മേടിച്ചുകൊണ്ടുവന്ന്, ഇതെല്ലാം ചേർന്ന് ഓരോന്നും തന്റെ ആരോഗ്യത്തിന് ഇത്രത്തോളം വേണമെന്ന് കണക്ക് കൂട്ടി കൃത്യമായി വേവിച്ചുണ്ടാക്കി കൃത്യമായി സ്റ്റാൻഡേർഡൈസ് ചെയ്ത് തൂക്കി അളന്ന് കഴിച്ചിട്ട്. ശരിയല്ല. വീട്ടിലൊക്കെ ഇപ്പം ബാലൻസ് ആണ്. അതേ വെച്ചിട്ടാണ് അരി ചോറ് ഇത്ര, ചപ്പാത്തി ഇത്ര, ഹോർലിക്സ് രാവിലെ ഇത്ര. അത് പ്രായമാവുമ്പോ എല്ലിന് ബലം വെക്കാൻ കുട്ടിക്ക് മാത്രമല്ല അമ്മയ്ക്കും കഴിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഇത്ര. ശരിയല്ല. കോംപ്ലാൻ ബോയിയും കോംപ്ലാൻ മദറും അല്ലേ, ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടും, മരുന്ന് വേറെ കഴിച്ചിട്ടും പിന്നെയും രോഗം വന്ന് ആയുസത്താതെ ചത്തുപോകുന്ന ഒരു തലമുറ. ശരിയല്ല. ഒരു പ്രാവശ്യം ഈ പട്ടിണിക്കെല്ലാം അപ്പുറം ഇന്നലത്തെ ആളുകൾ എങ്ങനെ ആരോഗ്യത്തിലിരുന്നു എന്ന അനുഭവ ലോകങ്ങളിലേക്ക് മെല്ലെ ഒന്ന് ചിന്തിച്ചാൽ എനിക്ക് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് എന്റെ വയറ് നിറയുന്നതിനേക്കാൾ അന്യന്റെ വയറ് നിറയുമ്പോഴാണെന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരത്തിൽ പിടിയിട്ടില്ല. വിഷം വേറെ, അതിനേക്കാളൊക്കെ ലോകത്തുള്ള എല്ലാ വിഷവും എല്ലാ നല്ല സാധനങ്ങളും ഭൂമിയിൽ നിന്നുണ്ടാകുന്നതാണ്. പ്രകൃതിപരമായല്ലാതെ ഒരു വസ്തുവും ഭൂമിയിലില്ല. അവയെ കൂടുതൽ സങ്കീർണങ്ങളായ വിഷങ്ങളാക്കി മാറ്റുന്നതിൽ മനസ്സിന്റെ പങ്ക് വിഷത്തേക്കാൾ കൂടുതലാണ്. ശരിയല്ല പറഞ്ഞത്. കാരണം പൗരാണികര് കഴിക്കുന്ന ആഹാരത്തിൽ നോക്കിയാൽ വീട്ടില് എലിവീണ ഭക്ഷണം കൊച്ചമ്മ കണ്ടുവെങ്കിൽ വേലക്കാരി കാർത്യായനിയെ വിളിച്ചിട്ട് പറയും, കാർത്യായനി എലി വീണവ, എന്റെ എടി ഇന്നലെ അടുപ്പത്ത് വെച്ചപ്പോ ഞാൻ നോക്കിയപ്പോ എലി ചത്തു കിടക്കും, എടുത്തു കളയാൻ മനസ്സും വരുന്നില്ല. കൊച്ചമ്മ ആ കഞ്ഞി അന്നേക്ക് ഞാൻ കൊണ്ടുപോകണം, പിള്ളേർക്ക് കൊടുക്കാം. ശരിയല്ല. വീട്ടിൽ കഞ്ഞി കുടിച്ചിട്ട് മൂന്നാല് ദിവസമായി കൊച്ചമ്മ, അത് വെറുതെ കളയൊന്നും വേണ്ട, പിള്ളേര് കുടിക്കും. ശരിയല്ല. അട്ട വീണ കഞ്ഞി. അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് അന്നത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ഈ കുഴപ്പം വന്നില്ല. അന്നും ഉണ്ടായിരുന്നു ഇതൊക്കെ, കാരണം അവരുടെ മനസ്സിൽ വിഷം ഉണ്ടായിരുന്നില്ല. ഇത് കൊച്ചമ്മ കഴിച്ചാൽ, കൊച്ചപ്പൻ കഴിച്ചാൽ ചിലപ്പോ ചത്തുപോകും. മനസ്സിലായില്ല. പ്രകൃതി ഇത് വീരിക്കുന്നത് പോലും പലപ്പോഴും നല്ല സദ്യക്ക് നല്ല വട്ടങ്ങൾ ഒരുക്കി നല്ല ആഹാരം വെക്കുമ്പോഴായിരുന്നു വീഴുന്നത്. കാരണം ഇങ്ങനെ വീണാലേ ഇതിലൊരു പങ്ക് അവിടെ ചെല്ലുള്ളൂ. ശരിയല്ല. അല്ല, തൃപ്തിയോടെ എടുത്തു കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല എല്ലാരും. ഇതാവുമ്പോ നീ കൊണ്ടുപോയി കഴിച്ചു, പായസത്തില് കുഴപ്പമുണ്ടായി, നീ കൊണ്ടുപോയി കഴിച്ചു എന്ന് പറയും. അങ്ങനെ കഴിക്കുമ്പോൾ പോലും അവരുടെ ചേതനയിൽ മാറ്റം വന്നത് വൈശ്വാനരനിൽ അർപ്പിച്ചാണ് അത് കഴിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ, നമ്മുടെ ആചാരങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെല്ലാം വൈശ്വാനരനെ മുൻനിർത്തി. സാധാരണ കുടുംബങ്ങളിൽ പോലും ഒരതിഥിയെ പൂജിക്കുമ്പോൾ, ഒരു വേലക്കാരൻ ആഹാരം എടുത്തു കൊടുക്കുമ്പോൾ, ഒരു ഭിക്ഷക്കാരന് അന്നം കൊടുക്കുമ്പോൾ ഒക്കെ അന്നത്തെ മാനവന്റെ മനസ്സിൽ ഒരു വൈശ്വാനര സങ്കല്പമുണ്ടായിരുന്നു. ഉള്ളവനില്ലാത്തവന് കൊടുക്കണം എന്ന നിയമത്തിൽ നിന്നല്ല കൊടുത്തത്, മനസ്സിലായില്ല. വൈശ്വാമരനാകുന്ന ഈശ്വരനാണ് വേഷം മാറി വിശപ്പാർന്ന് തന്റെ അടുക്കൽ എത്തുന്നതെന്നും അവനെ പൂജിക്കുന്നതിലൂടെ താൻ പൂജിക്കപ്പെടുന്നു എന്നും ചിന്തിച്ചിട്ടാണ് കൊടുക്കുന്നത്. മനസ്സിലാവോ? അത് അവരുടെ രോഗങ്ങളെ ഉന്മൂലനം ചെയ്തു. എന്തായാലും അന്ന് ഇത്രയും രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒറ്റ പ്രശ്നങ്ങൾ ഇത്രയും ഏത് തരത്തിൽ ചിന്തിച്ചാലും ഇത്രയില്ല. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളിലേക്ക് മാനവൻ വളർന്നത് അവൻ വൈശ്വാമര ദർശനത്തെ മറന്നതിൽ നിന്നാണെന്ന് മാണ്ഡുക്യത്തെ അവലംബിച്ച് പച്ചയായി പറയാം. എന്താണ് മാനവ ജീവിതത്തിന്റെ ഏറ്റവും സങ്കീർണങ്ങളായ പ്രശ്നങ്ങളുടെ അടിത്തറ? മാനവൻ അവന്റെ ബോധതലത്തിലെ ജാഗ്രത അധിഷ്ഠാതാവായ വൈശ്വാമരനെ മറന്നിരിക്കുന്നു. എന്തിനാണിതെല്ലാം? ആകെ ഈ അഗ്നിക്ക് കത്തിക്കുവാനാണ്. ഇത് ചാന്തോക്യത്തിൽ പറയുന്നത്, ശർക്കരാക്ഷനോട് പറയുന്നത്, നീ എങ്ങനെയാണോ ജീവികൾ വിശക്കുമ്പോൾ അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങൾ എത്തുന്നത് പോലെ അതുപോലെ ഓടിയെത്തുന്ന ഈ ജീവജാലങ്ങളെ മറന്നിട്ട് അവയുടെ വൈശ്വാമരാഗ്നിയിൽ ദഹിക്കേണ്ട ആഹാരത്തെ ബാഹ്യാഗ്നി ജ്വലിപ്പിച്ച് അവയിലിട്ട് രസിക്കുന്ന മൂഢ നീ ചാമ്പലിൽ ഒഴുക്കി കളയുകയാണ്. യാഗങ്ങളെക്കുറിച്ചും മറ്റും പറയുമ്പോൾ അജാതശത്രു പറയുന്നതാണിത്. എടമർഗ് എഴുതിയതല്ല, രാഹുൽ സാങ്കൃത്യായനൻ എഴുതിയതല്ല, യുക്തിവാദികളാരും എഴുതിയതല്ല. ഇത് ഉപനിഷത് ഋഷി അജാതശത്രുവിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണിത്. ഒരു ബാഹ്യ കുണ്ടമുണ്ടാക്കി നെയ്യും തേനും ശർക്കരയും തേങ്ങയും അവര് മലരും കൊണ്ടവച്ച് അവ അഗ്നിയിലേക്ക് ഇട്ട് രസിക്കുന്ന മനുഷ്യനോട് പറഞ്ഞതാണ്. കാരണം അത് വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈശ്വരൻ വൈശ്വാമര രൂപത്തിൽ ഓടിയെത്തുന്നു. ശർക്കര എവിടെ വെച്ചാലും ഉറുമ്പെത്തും. അവനിലെ വൈശ്വാമരനെ ആഹരിക്കാൻ ശരിയല്ല. നെയ്യ് എവിടെ വെച്ചാലും പൂച്ചയെത്തും. കാരണം ആ നെയ്ക്ക് ഏതൊരു വൈശ്വാമരനെയാണോ സാന്ത്വനിപ്പിക്കേണ്ടത് ആ വൈശ്വാമരൻ പൂച്ചയുടെ രൂപത്തിലും ഉറുമ്പിന്റെ രൂപത്തിലും ജീവജാലങ്ങളുടെ രൂപത്തിലെല്ലാം ഓടിയെത്തുമ്പോൾ എലിയെ മറ്റ് ജീവജാലങ്ങളെ ഒന്നും കൊല്ലാനുള്ള വിഷം കണ്ടുപിടിച്ചിട്ടില്ലാതിരുന്ന കാലങ്ങളിൽ അവ ആഹരിച്ചതിന്റെ ബാക്കി കിട്ടുമ്പോൾ അവയുടെ നിലനിൽപ്പും മനുഷ്യന്റെ നിലനിൽപ്പും ഒരു കൃത്യമായ കണക്കിൽ ബദ്ധമായി നടന്നിരുന്നപ്പോൾ നിങ്ങൾ വിഷങ്ങൾ കണ്ടുപിടിക്കുകയും ജീവജാലങ്ങളെ കൊല്ലാനൊരുങ്ങുകയും ചെയ്ത് നിങ്ങളുടെ മക്കളുടെ ശരീരങ്ങളിൽ വിഷമടിഞ്ഞു കൂടുമ്പോൾ ആ ബോധമില്ലാത്ത ജീവജാലങ്ങളുടെ പരമ്പരകൾ വർദ്ധിക്കുവാൻ മാത്രമാണ് വിഷം സഹായകമായതെങ്കിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യന്റെ ഘാതകനാവുകയും മറ്റു ജീവജാലങ്ങൾക്ക് ഘാതകനാകാതിരിക്കുകയും ചെയ്യുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒന്ന് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും രംഗപ്രവേശമാണെന്ന് പതുക്കെയെങ്കിലും മാനവന് പറയേണ്ടി വരും. ഇപ്പം കടന്നു കഴിയാവുന്ന കാരണം കൊതുകിനെ കൊല്ലാനുള്ള പാടുകൾ